And the only folks who will take this message seriously are those who have a desperate desire to be approved unto God.
The
others will only hear a message.
മറ്റുള്ളവർ കേവലം ഒരു സന്ദേശം മാത്രം കേട്ടുകൊണ്ടേയിരിക്കും.
I hope there is a great passion in your heart to please God.
ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു അതീവ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു.
That is the normal attitude of a normal Christian.
അതാണ് ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ സ്വഭാവം.
When we are young, we have ambitions.
നാം ചെറുപ്പക്കാരായിരിക്കുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ട്. അത് നല്ല വിഷയമാണ്.
Because only a man who's got ambition will accomplish something in life.
ജീവിതത്തിൽ ആഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുള്ളൂ.
There are some people when they are very young, they have great ambition to be a doctor or an engineer or something like that.
ചിലരെ ചെറുപ്പമായിരിക്കുമ്പോൾ അവർക്ക് ഒരു ഡോക്ടറായി തീരുവാനോ ഒരു ഒരു എഞ്ചിനീയറായി
തീരുവാനോ
അമേരിക്കയിൽ പോവുകയോ അങ്ങനെ
എന്തുതന്നെയായിരുന്നാലും
വലിയ അതീവ
ആഗ്രഹമുണ്ടായിരുന്നു.
രണ്ട് പേരിന്റെ അഞ്ചാം അധ്യായത്തിൽ പൗലോസ് തന്റെ
അതിന്റെ
ഒമ്പതാമത്തെ വാക്യം,
he says, we have as our ambition, whether at home or absent, to be pleasing to God.
ഇവിടെ വായിക്കുന്നു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു.
That was his ambition in life.
അതായിരുന്നു പൗലോസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിമാനവും.
My earthly life must be pleasing to God.
എന്റെ ഭൂമിയിലുള്ള ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി തീരണം. ഞാൻ സംസാരിക്കുന്നത് മൂലം
എവ്രി ഡേ മസ്റ്റ് ബി പ്ലീസിംഗ് ടു ഗോഡ്.
അത് എല്ലാ ദിവസവും തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി തീരണം.
ഇറ്റ് മേ നോട്ട് ഓൾവേസ് ബി ജെന്റിൽ സ്പീച്ച്.
അതൊരു പക്ഷെങ്കിൽ എല്ലായ്പ്പോഴും ഒരു സമഞ്ജസതയോടുള്ള സംസാരമായിരിക്കണമെന്നില്ല.
ജീസസ് സ്പോക്ക് ജെന്റിലി ടു ദ വുമൻ കോട്ട് ഇൻ അഡൾട്ടറി സേയിംഗ് ഐ ഡോണ്ട് കണ്ടെം യു.
യേശു വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കും, ഞാൻ നിന്നെ വിധിക്കുന്നില്ല.
എന്നാൽ
പരീശന്മാരോട് കർത്താവ് പറയുന്നു, സർപ്പസന്തതികളെ എന്ന്
ബോത്ത് സ്പീച്ച് ഫോർ പ്ലീസിംഗ് ടു ഗോഡ് ബിക്കോസ് ഇറ്റ് വാസ് അപ്രോപ്രിയേറ്റ് ഫോർ ദി ഒക്കേഷൻ.
ഈ രണ്ട് സംസാരങ്ങളും ദൈവത്തിന് പ്രസാദകരമായിരുന്നു ആ സാഹചര്യത്തെ അനുസരിച്ച്.
സോ Paul's ambition was, my speech must be pleasing to God.
പൗലോസിന്റെ ഏക ആഗ്രഹം ദൈവത്തെ തന്റെ സംസാരങ്ങളിൽ കൂടിയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു.
In the way he handled money, he wanted to be pleasing to God.
താൻ പണം കൈകാര്യം ചെയ്യുന്നതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചു.
The way he lived his life, he wanted to be pleasing to God.
തന്റെ ഭൂമിയിലുള്ള ജീവിതം താൻ ജീവിക്കുന്നത് മൂലം ദൈവത്തെ പ്രസാദിപ്പിക്കുക.
When he was alone, the thoughts that went through his mind, he wanted all those thoughts to be pleasing to God.
തന്നെ ഇരിക്കുന്ന സമയത്തെ തന്റെ ചിന്താ മണ്ഡലത്തിൽ കൂടി കടന്നു പോകുന്നതായ എല്ലാ ചിന്തയിൽ കൂടി തന്നെയും ദൈവത്തെ പ്രസാദിപ്പിക്കുക.
That was his ambition.
അതായിരുന്നു തന്റെ ആഗ്രഹം.
See, we all have the thoughts are the things which we cannot control easily.
നമ്മുടെ ചിന്താ മണ്ഡലത്തെ ആയതന നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല.
Our hands we can control a little more easily.
നമ്മുടെ കൈയെ നമുക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയും.
Our legs we can control more easily that we don't go to some place.
നമ്മൾ ചില ആവരതാത്ത സ്ഥാനത്തേക്ക് പോകാതെ നമ്മുടെ കാലുകളെ നിയന്ത്രിക്കാൻ നമുക്ക് പക്ഷെങ്കിൽ കഴിയാം.
Our eyes a little more difficult than our hands, but we can manage it.
കൈയെക്കാട്ടിൽ അല്പം കൂടെ ബുദ്ധിമുട്ടാണ് കണ്ണിനെ നിയന്ത്രിക്കാൻ, എങ്കിലും അതിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും.
Tongue also is difficult to control, but
നാക്കും വളരെ നിയന്ത്രിക്കാൻ പ്രയാസമുള്ളതാണ്, എങ്കിലും അതിനെയും നാം ശ്രമിച്ചാൽ അല്പം നിയന്ത്രിക്കാൻ കഴിയും.
That is really the most difficult of all.
എന്നാൽ നമ്മുടെ ചിന്താമണ്ഡലം എല്ലാ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കാട്ടിലും അവയവങ്ങളെക്കാട്ടിലും വലിയ
പ്രയാസമുള്ളതാണ്.
എത്തരത്തിലൊക്കെ ഉള്ളതായ ചിന്തകളാണ് നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്.
Some of those thoughts are very exciting and give us pleasure.
ചില ചിന്തകൾ വളരെ അത്ഭുതകരവും നമുക്ക് വളരെ സന്തോഷമുള്ളതാക്കുന്നതുമാണ്.
Paul says in 2 Corinthians 10:5.
പൗലോസ് 2 കൊരിന്ത്യർ 10:5 അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
It's a wonderful verse.
ഒരു അത്ഭുതകരമായ
വാക്യമാണ്. Destroying speculations, every lofty thing raised up against the knowledge of God, and we are taking every thought captive to the obedience of Christ.
ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി.
See, it's like catching a thought, bringing it captive to the obedience of Christ.
അത് ഇപ്രകാരമാണ് നമ്മുടെ ഒരു ചിന്തയെ പിടിച്ചു കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിനെ അനുസരണത്തിലേക്ക്
ആക്കിക്കഴിഞ്ഞു.
ഇവിടെ പൗലോസും അത് വളരെ പ്രയാസമുള്ള
കാര്യമായിട്ട് കണ്ടു.
നാം അതിനെ ചിന്തയെ പിടിച്ചുകൊണ്ടുവന്ന് യേശു ക്രിസ്തുവിന്റെ കാൽക്കീഴിയാക്കി തീർക്കുക.
But that can come only if we do that first part.
അത് അപ്രകാരം നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് നാം ഇതിന്റെ ഒന്നാമത്തെ ഭാഗം
അനുസരിക്കും.
ദൈവത്തിന് വിരോധമായിട്ട് തോന്നുന്ന സകല ഉയർച്ചകളെയും നാം നശിപ്പിച്ചു കളയേണ്ടതായിട്ടുണ്ട്.
And usually those thoughts which rise up in our mind, I'm not talking about dirty thoughts.
ഞാൻ മോശമായ ചിന്തകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്.
Those thoughts which rise up in our mind are our own ideas and opinions.
നമ്മുടെ മനസ്സിൽ ഉയർന്നുവരുന്ന നമ്മുടേതായ സ്വന്തം അഭിപ്രായങ്ങളും ആശകളും.
Our ideas and opinions are not always evil.
നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലായ്പ്പോഴും ദൂഷ്യമുള്ളതല്ല.
There are a lot of dirty thoughts that can come to our mind too.
നമ്മുടെ ചിന്തയിലേക്ക് വൃത്തികരമായ ചിന്തകളും കടന്നു വരാൻ കഴിയും.
What I learned from this verse is, you will never be able to conquer those dirty thoughts if you don't first bring down all your high opinions.
നമ്മുടെ ആ മോശമായ ചിന്തകളെ നമുക്ക് കാൽക്കീഴിയാക്കാൻ കഴിയില്ല. എപ്പോഴേയും നമ്മുടെ ഉയർന്ന ചിന്താഗതികളെ അതാണ് ഇവിടെ പറയുന്നത്.
ബിഫോർ യു ബ്രിങ് ദോസ് അദർ തോട്ട്സ് ക്യാപ്റ്റീവ് ടു ക്രൈസ്റ്റ്, യു ബ്രിങ് ഡൗൺ ദീസ് ലോഫ്റ്റി തോട്ട്സ് അഗൈൻസ്റ്റ് ദി നോളജ് ഓഫ് ഗോഡ്.
നാം മോശമായ ചിന്തകളെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നാം ആ കോട്ടകൾ പോലെ ഉയർന്നതായ ചിന്തകളെ തിരിച്ചു
കളയേണ്ടതായിട്ടുണ്ട്.
അനേക നികളമായ ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലുണ്ട്.
We don't usually identify them as evil.
നാം അതിനെ സാധാരണ ദൂഷ്യമുള്ളതായിട്ട് കണക്കാക്കാറില്ല.
കൈപ്പുള്ള
ഒരു ചിന്ത മറ്റുള്ളവരെ കുറിച്ച് ഉണ്ടാകുമ്പോൾ നാം അത് കണക്കാക്കുന്നത് ദൂഷ്യമാണെന്ന്.
Sexual thoughts we are as evil.
ലൈംഗികമായ ചിന്താഗതികൾ നമ്മൾ ഉണ്ടാകുമ്പോൾ അതും ദൂഷ്യമാണെന്നും
ദോഷമാണെന്നും we identify such thoughts easily.
അപ്രകാരത്തിലുള്ളതായ ചിന്തകളെ നാം യഥേഷ്ടം ദോഷമുള്ളതെന്ന് കണക്കാക്കും.
We really want to bring them captive.
അതിനെ വാസ്തവത്തിൽ അടിമത്തത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം
ആഗ്രഹിക്കുന്നു.
എന്നാൽ നാം അതിനെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല.
കാരണം
ഈ നികള സ്വഭാവങ്ങളെല്ലാം തന്നെ ജീവിക്കാൻ നാം അനുവദിക്കുന്നു
എന്നുള്ളതാണ്.
എന്താണ് ഇവിടെ പൗലോസ് പറയുന്നത്?
You first destroy these high thoughts and then these other thoughts will be able to bring them down.
ഈ നിഗള സ്വഭാവങ്ങളെല്ലാം നാം ആദ്യം തന്നെ നശിപ്പിച്ചു കളയുക, പിന്നെ മറ്റുള്ള ദൂഷ്യ സ്വഭാവങ്ങളെ നമുക്ക് കൽക്കരിയാക്കി
നീക്കുവാൻ കഴിയും.
ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നം അനേക വിശ്വാസികളുടെ
ജീവിതത്തിലുണ്ട്.
സഹോദര, എന്റെ ഉള്ളിൽ അനേക മോശമായ വൃത്തികെട്ടതായ ചിന്താഗതികൾ കടന്നു വരുന്നു, എങ്ങനെ എനിക്ക് അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും?
See, you start with the high thoughts first.
ഞാൻ അവരോട് പ്രകാരം പറയും, നിങ്ങളുടെ ഉന്നത ഭാവങ്ങളിൽ നിന്ന് ആദ്യം താഴേക്ക് വരിക.
If you don't do that, you'll never be able to handle these other ones.
നിങ്ങളുടെ ഉന്നത ഭാവങ്ങളിലെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയാത്തടത്തോളം കാലം നിങ്ങളുടെ മറ്റുള്ള വൃത്തികെട്ടതായ ചിന്താഗതികളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല.
So, what are these high thoughts?
എന്താണ് ഈ ഉന്നത ചിന്താഗതികൾ?
My opinions.
എന്റെ അഭിപ്രായം.
We all have our opinions, particularly about how to do God's work and how to live the Christian life. We have got a lot of ideas.
നമ്മുടെ അഭിപ്രായങ്ങൾ പല ഏരിയകളിലും ഉണ്ട്. പ്രത്യേകിച്ചും എങ്ങനെയാണ് കർത്താവിന്റെ വേല ചെയ്യേണ്ടത്, എങ്ങനെയാണ് കർത്താവിന്റെ സഭ പണിയേണ്ടത്.
A lot of believers I have met who have so many ideas of how God's work should be done.
കർത്താവിന്റെ വേല ചെയ്യുന്നതിനെക്കുറിച്ച് അനേക വിശ്വാസികൾക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ട്.
Most of their ideas have come from the world.
അവരുടെ അനേക ചിന്താഗതികളും കടന്നു വന്നിരിക്കുന്നത് ലോകത്തിൽ നിന്ന് തന്നെയാണ്.
For example,
ഉദാഹരണമായിട്ട്,
many people have the idea that the most, if you ask them what is the most important requirement for doing Christian work,
പലർക്കും കർത്താവിന്റെ വേല ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയം എന്ന് ചോദിച്ചാൽ
മോസ്റ്റ് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ ടുഡേ
ഇന്ത്യയിലുള്ളതായ അനേക ക്രിസ്ത്യൻ വിഭാഗങ്ങളും
യു ആസ്ക് ദം വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് നീഡ്
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ
മണി
അവർ പറയും പണമാണ്
എന്നാൽ
നാം ദൈവജനത്തിൽ വായിക്കുകയാണെങ്കിൽ അത്തരത്തിലൊന്നും കാണാൻ കഴിയുകയില്ല
പലരും
പ്രകാരം ചിന്തിക്കും നമുക്ക് അധികം പണമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വേല നല്ലവണ്ണം ചെയ്യാൻ
കഴിയും
ഞാൻ ഒരിക്കൽ ബ്രൂണയിലായിരുന്നപ്പോൾ ഉള്ള കാര്യം ഞാൻ ഓർക്കുന്നു
One man came to me and said, "Brother, you have any needs for your work in India?"
Sahodara, naan indiyilulla velaikku vendi endekile aavashyamundo?
He said, "No, we have no needs."
Oran parnu enikku njangalkku angane ulla oru aavashyam illa.
We seek God for the power of His Holy Spirit.
Njangal devathinte aathmaavinte shaktikkayittu njangal
aagrahikkunnu. The main thing we need.
Adaanu njangal ketta pradhanapettathayittu aavashyamullathu.
And then financially God provides to various people, but we never tell anybody about that.
പിന്നെ ബാക്കിയുള്ളതായ പണപരമായ കാര്യങ്ങളൊക്കെ ദൈവം മറ്റുള്ളവരിൽ കൂടി നിവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആരോടും ചോദിക്കാറില്ല ഞങ്ങൾ അപ്രകാരത്തിൽ ജീവിക്കാറില്ല
We never send any reports, we never send any photographs, we never talk about our work to anybody.
ഞങ്ങൾ ഒരിക്കലും ഒരു റിപ്പോർട്ടോ ഒരു ഫോട്ടോഗ്രാഫോ ആർക്കും അയച്ചു കൊടുക്കാറില്ല
Because all those things are only to make money.
കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പണം സമ്പാദിക്കേണ്ടതിനു വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണ് ഇത്തരത്തിലുള്ളതായ അനേക തെറ്റായ ചിന്താഗതികൾ കർത്താവിന്റെ വേലയെ കുറിച്ച് നമുക്കുണ്ട് ചിലര് സുവിശേഷം പ്രചരിപ്പിക്കുന്നതായ വഴിയും ഓർക്കുമ്പോൾ
നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദേർ ടെക്നിക്സ് ആൻഡ് ദി ടെക്നിക്സ് ഓഫ് കൊക്കോകോള കമ്പനി ദാറ്റ് വാണ്ട്സ് എവരിബഡി ഓൺ എർത്ത് ടു ടേസ്റ്റ് കൊക്കോകോള
അവരുടെ അവരെ സുവിശേഷം പ്രചരിപ്പിക്കേണ്ടതിനു വേണ്ടി ഉപയോഗിക്കുന്ന മാർഗവും കൊക്കോകോള കമ്പനിക്കാര് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന മാർഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല
കൊക്കോകോള ഹാഡ് എ ഗോൾ ദാറ്റ് എവരി ഹ്യൂമൻ ബീയിംഗ് ഓൺ ദി ഫേസ് ഓഫ് ദി എർത്ത് മസ്റ്റ് ടേസ്റ്റ് കൊക്കോകോള അറ്റ്ലീസ്റ്റ് വൺസ്
കൊക്കോകോള കമ്പനിക്ക് ഒരു ലക്ഷ്യമുണ്ട് ഭൂമിയിൽ അധിവസിക്കുന്നതായ എല്ലാ മനുഷ്യർക്കും വർഗവും അവരുടെ ഉൽപ്പന്നം ആസ്വദിച്ചിരിക്കണം ഒരിക്കലെങ്കിലും
Church also has a goal that everybody must hear the gospel once.
Christian സഭകൾക്കും ഇത്തരത്തിലുള്ളതായ ഒരു ലക്ഷ്യമുണ്ട് സുവിശേഷം ഒരിക്കലെങ്കിലും ആസ്വദിച്ചിരിക്കണമെന്ന്
Sometimes both people are using the same method.
രണ്ടു കൂട്ടരും ഒരേ തരത്തിലുള്ളതായ ഉപാധിയാണ് അതിനു വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്
These are all high thoughts.
അതെല്ലാം ഉയർന്നതായ ചിന്താഗതികൾ മാത്രമാണ്
We have to bring it down.
അതിനെ നാം താഴേക്ക്
കൂട്ടുകയല്ലാതെ
എന്നിട്ട് നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കണം
See Isaiah 55.
Isaiah Pravajanam 55.
Verse 8.
Ettamathe vakyam.
And 9.
Ondamathe vakyam. Ente vicharangal ningalude vicharangal alla. Ningalude vazhikal ente vazhikalum alla ennu Yehova arulai cheyyunnu. Aakasham bhoomikkum ide uyarnirikkunnathu pole ente vazhikal ningalude vazhikalilum ente vicharangal ningalude vicharangalilum uyarnirikkunnu.
Have you understood this verse? It's a very important verse.
ഈ വാക്യം ശകലം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വളരെ
പ്രധാനമാണ്. My thoughts are not your thoughts.
എന്റെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വിചാരങ്ങൾ.
What is the difference between them?
എന്താണ് ഈ രണ്ട് വിചാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം?
As different as heaven and earth. Can you think of that difference?
ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയുള്ള വ്യത്യാസമാണ്.
The difference between my way of thinking and this brother's way of thinking may be very slight.
രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ചിന്താഗതികൾ ഒരു പക്ഷേ വ്യത്യാസം വളരെ അല്പമേ
കാണുകയുള്ളൂ
എന്നാൽ ദൈവവും ഞാനും തമ്മിലുള്ള ചിന്താഗതികളുടെ വ്യത്യാസം ആകാശവും പോലെയാണ്
മൈ നാച്ചുറൽ വേ ഓഫ് തിങ്കിങ്
എന്ന് പറഞ്ഞാൽ എന്റെ സ്വാഭാവികമായ ചിന്താഗതി തികച്ചും തെറ്റാണ്
ഇഫ് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഐ വിൽ നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗോഡ്സ് വേ ഓഫ് തിങ്കിങ്
ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ വഴി എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല
One mark of pride is that I think my natural way of thinking is pretty good.
നിഗളത്തിന്റെ ഒരു ലക്ഷണം എന്റെ സ്വാഭാവികമായ ചിന്ത ശരിയാണെന്ന്
പറയുന്നത്
എന്റെ മോശമായ ചിന്തകളൊക്കെ അത് തെറ്റാണെന്ന്
കരുതിയാൽ
എന്നാൽ എനിക്ക് ബുദ്ധിപൂർവമായ ചില അഭിപ്രായങ്ങളുണ്ട് അത് ദൈവത്തിന് തല ചെയ്യുവാൻ വേണ്ടി അതും തെറ്റാണ്
നോട്ട് സ്ലൈറ്റ്ലി റോങ്
അത് അല്പം തെറ്റല്ല
totally wrong. The other direction.
അത് തികച്ചും മറ്റൊരു ദിശ തന്നെയാണ്.
And if you follow along your idea of doing God's work at the end of your life, you'd have done everything wrong.
നാം നമ്മുടെ വഴി ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ നമുക്ക് പ്രകാരം കാണാൻ കഴിയും എല്ലാം തന്നെ എന്റെ കൈ തുറന്നു.
I read somewhere.
ഞാൻ ഒരിടത്ത് പ്രകാരം വായിച്ചതായിട്ട് ഓർക്കുന്നു.
That in America.
അമേരിക്കയിൽ
in the first part of the 20th century.
20th നൂറ്റാണ്ടിന്റെ ആദ്യ സമയങ്ങളിൽ
1900, 1920
ആ സമയത്ത് ജനിച്ച വളർന്ന കുട്ടികൾ ദൈവഭയമുള്ളവരായിരുന്നു. കാരണം ആ സമയത്തെ മാതാപിതാക്കൾ ദൈവവചന പ്രകാരം അവരെ അഭ്യസിപ്പിച്ചു. സദൃശ്യവാക്യത്തിൽ പറയുന്നത് പോലെ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു,
ഇൻസ്ട്രക്ടഡ് them and taught them.
അവരെ ഉപദേശിച്ചു, അവരെ പഠിപ്പിച്ചു.
Many of those children grew up to be missionaries also.
അവരിൽ അനേകരും ദൈവത്തിന്റെ വേലക്കാരായിട്ട് തീർന്നു.
After the Second World War.
എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ശേഷം
lot of psychiatrists came up.
അനേക തത്വ മനഃശാസ്ത്രജ്ഞന്മാരെ കടന്നു വന്നു.
They began to teach we must be nice to our children and don't just use the rod and all, don't use these violent methods.
അവരെ ഇങ്ങനെ പഠിപ്പിച്ചു, നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് വളരെ സമാധാനമായിട്ട് അനവരമായിട്ട് പെരുമാറണം, അവരെ വഴിയെടുത്ത് ശിക്ഷിക്കൊന്നും ചെയ്യരുത്. അത് വളരെ നല്ലതായിട്ട് നമുക്ക്
തോന്നും.
ഈ വടി വളരെ ഘോരമാണ്. വളരെ സാവധാനമായിട്ട് സംസാരിക്കുകയും എന്താണ് അതിന്റെ ഫലം? 1960s ആയപ്പോഴത്തേക്ക്
America produced a bunch of hippies and people who went to study Hinduism and came to India to find God and all that.
അമേരിക്കയിൽ അനേക ഹിപ്പികളുടെ ഒരു സമൂഹം തന്നെയും ഹിന്ദു മതത്തെ അന്വേഷിക്കുന്ന ഹിന്ദു ദൈവങ്ങളെ അന്വേഷിക്കുന്ന നഗരിയും കാണുവാൻ കഴിഞ്ഞു.
That is why I believe that the psychology is 100% against the Bible.
അതുകൊണ്ടാണ് മനഃശാസ്ത്രം ദൈവവചനത്തിന് 100% എതിരാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്.
They lead people astray.
അത് മനുഷ്യരെ നാശത്തിലേക്ക് വഴിതെളിക്കുന്നു.
ഇറ്റ് സൗണ്ട്സ് നൈസ്.
അത് കേൾക്കുമ്പോൾ അത് വളരെ രുചികരമായിട്ട്
തോന്നുന്നു. റിസൾട്ട് ഇൻ ദി ചിൽഡ്രൻ ആഫ്റ്റർ 20 ഇയേഴ്സ്.
20 കൊല്ലങ്ങൾക്ക് ശേഷം എന്താണ് കുഞ്ഞുങ്ങളിൽ കാണുന്നതായ വ്യത്യാസം?
വി തിങ്ക് വി നോ ബെറ്റർ ദൻ ദി ബൈബിൾ.
നാം ചിന്തിക്കുന്നു ദൈവജനത്തെക്കാൾ നല്ലതായിട്ട് ബെറ്റർ ആയിട്ട് നമുക്ക് അറിയാം.
ഐ വൺ ഫാദർ ഇൻ ഇന്ത്യ.
ഇന്ത്യയിലുള്ള ഒരു പിതാവിനെ ഞാൻ കണ്ടു.
ഹിസ് സൺ യൂസ് ടു കം ടു ദി ചർച്ച്.
അവന്റെ മകൻ ഞങ്ങളുടെ സഭയിലേക്ക്
വന്നു.
ഫാദർ പിതാവ് ഒരു സാധാരണ ക്രിസ്ത്യാനിയാണ്. ഞാൻ എന്റെ മകനെ ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല. അവൻ ഏക മകൻ മാത്രമേ
ഉള്ളൂ.
ആ ഏക സന്താനമുള്ളവരെ സാധാരണ അവരെ സ്വർണം പോലെ പൊന്നു പോലെ സൂക്ഷിക്കുക പതിവാണ്. ആ മകനെ ഒരിക്കലും തന്നെ
ഡിസ്കഷൻ.
ആ മകൻ പലപ്പോഴും തെറ്റിയപ്പോഴെല്ലാം ഞാൻ അവനോട് സംസാരിച്ചു, വാക്ക് സംസാരിക്കുക മാത്രമേ
ചെയ്തുള്ളൂ.
ആ മകൻ ഞങ്ങളുടെ സഭയിൽ അധിക നാള് തുടർന്നില്ല. അവനെപ്പോഴും സഭയിൽ മത്സര ബുദ്ധിയുള്ളവനും അവന്റെ വിവാഹ ജീവിതത്തിൽ പോലും അവൻ വീണുപോയി.
You know where his problem started?
എവിടെയാണ് അവന്റെ പ്രശ്നം ആരംഭിച്ചതെന്ന് അറിയാമോ?
ഫാദർ ഫോളോയിങ് ദി സൈക്കോളജിസ്റ്റ് റാദർ ദാൻ ദി ബൈബിൾ.
അവന്റെ പിതാവ് മനഃശാസ്ത്രം ദൈവവചനത്തെക്കാൾ ഉപരിയായിട്ട് പിൻപറ്റി എന്നുള്ളതാണ്.
ഐ വാണ്ട് ടു സേ ടു യു മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു,
ചേഞ്ച് യുവർ തോട്ട്സ് ടു ഗോഡ്സ് തോട്ട്സ്.
നിങ്ങളുടെ ചിന്ത വ്യത്യാസപ്പെടുത്തി ദൈവത്തിന്റെ ചിന്തയോടെ.
ഐ ഗിവ് യു അനദർ എക്സാമ്പിൾ.
ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങളോട് പറയാം.
ഡു യു നോ വാട്ട് ഈസ് ദ നമ്പർ വൺ കോസ് of problems in marriages in India?
Vivaha jeevithil indiyil sambhavikkunna prashnangalude onnamathe kaaranam
endannu nenikkunnu. But number one is this.
Pala kaaranangal undu adil onnamathe kaaranam.
They don't obey the first commandment given in the Bible to man.
Manushyanodulla bandhathil devathinte onnamathe kalpana avare anusarikkarilla ennulladanu.
You know what's the first commandment in the Bible given to man?
മനുഷ്യന് ഒന്നാമതായിട്ട് ദൈവം കൊടുത്ത കൽപ്പന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
നോട്ട് അബൌട്ട് ആദം, ദാറ്റ് വാസ് ഓൺലി ഫോർ ആദം.
ആദാമിന് കൊടുത്തതല്ല, അത് ആദാമിനെ സംബന്ധിച്ചായിരുന്നു.
ടു ഓൾ മാൻകൈൻഡ്,
എല്ലാ മനുഷ്യവർഗത്തോടും.
യു നോ വാട്ട് ഇറ്റ് വാസ്? It's in the end of Genesis chapter 2.
ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണത്.
A man must leave his father and mother and cling to his wife.
മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് അപേക്ഷിച്ചു.
All the other commandments are given after man has fallen into sin.
ബാക്കി എല്ലാ കൽപ്പനകളും കൊടുത്തത് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം.
There is one commandment given in Genesis 2 before man has fallen into sin.
മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പ് ദൈവം മനുഷ്യന് കൊടുത്ത ഒരു കൽപ്പനയാണ്.
Man must leave his father and mother and cling to his wife.
മനുഷ്യൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് അപേക്ഷിച്ചു.
I have rarely found a person like that in India.
ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ വളരെ അപൂർവമായിട്ട് കണ്ടെത്താൻ കഴിയത്തുള്ളൂ.
Who is more attached to his wife than to his parents.
അപ്പനെ അമ്മയെക്കാൾ ഉപരിയായിട്ട് ഭാര്യയോട് അപേക്ഷിച്ചിരുന്ന ഒരുവനെ.
Or a wife who is more attached to her husband than to her parents.
ഭാര്യ അപ്പനെയും അമ്മയെയും വിട്ട് ഭർത്താവിനോട് അപേക്ഷിച്ചിരുന്നു.
So difficult to find.
അത് വളരെ ബുദ്ധിമുട്ടാണ് കണ്ടെത്തുവാൻ.
I'm not saying you shouldn't care for our parents. You must care for our parents. Jesus cared for his mother even when he was dying.
അമ്മയപ്പന്മാരെ കരുതണ്ട എന്നല്ല ഞാൻ പറയുന്നത്. യേശുക്രിസ്തു തന്നെയും തന്റെ അവസാന സമയത്ത് തന്റെ അമ്മയെ കരുതുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്.
I'm talking about listening to them.
ഞാൻ പറയുന്നത് അവരെ കേൾക്കുന്ന.
Such an important principle that wherever I go, I have to teach it so that they don't read the Bible.
ഈ ഒരു കാര്യം ഞാൻ പോകുന്ന എല്ലായിടത്തും ഞാൻ പഠിപ്പിക്കാറുണ്ട്. കാരണം അവര് ദൈവവചനം വളരെ ശ്രദ്ധയോടുകൂടി
വായിക്കാറുണ്ട്.
നമുക്ക് മാനുഷ്യമായ
ചിന്തകളുണ്ട്.
മനുഷ്യ ചിന്ത അനുസരിച്ച് എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയും.
See, my father and mother, they have got 50 years of wisdom.
എന്റെ അപ്പനും അമ്മയ്ക്കും 50 വർഷത്തെ ജ്ഞാനമുണ്ട്.
My wife is a stupid girl, 25 years old. What does she know?
എന്റെ ഭാര്യ ബുദ്ധിഹീനയായ ഒരു 25 വയസ്സ് മാത്രം പ്രായമുള്ള
അവളെന്തറിയാം.
അതുകൊണ്ട് ഞാൻ ആരെയാണ് എന്റെ കാര്യങ്ങൾക്കായിട്ട്
സമീപിക്കേണ്ടത്?
തീർച്ചയായിട്ടും എന്റെ അപ്പനെയും അമ്മയുമാണ്. ബുദ്ധിമോശയായ ഭാര്യയ്ക്ക് എന്നെ പിൻപറ്റാൻ
കഴിയും.
അതാണ് നിങ്ങളുടെ വിവാഹ ജീവിതത്തെ തകർക്കുന്ന
വിഷയം.
നമ്മുടെ ഈ വലിയ ഉയർന്ന ചിന്ത നാം മാറ്റി വെക്കുക. നമ്മെ തന്നെ
താഴ്ത്തുക.
കർത്താവേ, നീ എന്താണ് പറയുന്നത് അത് ഞാൻ
പിൻപറ്റും.
ഞാൻ എന്റെ അപ്പനെയും അമ്മയും വിട്ട് എന്റെ 25 വയസ്സ് മാത്രം പ്രായമുള്ള ഭാര്യയോട്
പറ്റിച്ചേരും.
ഞാൻ അവളോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വഴി
കണ്ടെത്തും.
ഞാൻ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും നിങ്ങൾ പ്രശ്നമുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ
പറയാം.
ഞാൻ വിവാഹിതനായിരുന്നപ്പോൾ
I had a father-in-law who loved to give me advice.
എനിക്കൊരു അമ്മായിപ്പനുണ്ടായിരുന്നു. അദ്ദേഹം ഉപദേശത്തിന് വളരെ
ആഗ്രഹമുള്ള
വളരെ വളരെയധികം ഉപദേശം തരുന്ന ഒരാൾ.
I never disagreed with him.
ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് വിയോജിച്ചിട്ടില്ല.
But I never did anything he said also.
ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല.
He used to give me advice, I used to listen.
അവന് അദ്ദേഹത്തിന്റെ ഉപദേശം
തരുവായിരുന്നു.
ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് വാക്ക്
കേട്ടിട്ടില്ല.
ഞാൻ പോയിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയുമായിട്ട് സംസാരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ
ആലോചിക്കുന്ന വിഷയങ്ങൾ ചെയ്യും.
അല്പകാലത്തിന് ശേഷം അദ്ദേഹം മനസ്സിലായി ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ പിൻപറ്റുന്നവനല്ല എന്ന്. അദ്ദേഹം ഉപദേശം തരുന്നത്
നിർത്തലാക്കി.
അങ്ങനെ ഞങ്ങൾ ഒരു വഴക്കുകൂടാതെ തന്നെ ആ പ്രശ്നം കൈകാര്യം ചെയ്തു. ഞാൻ പറയുന്നത് നിങ്ങൾ
ഉപയോഗമുള്ളവരായി
ലോകം നിറച്ച് ഉപദേശം തരുവാൻ ആഗ്രഹമുള്ളവരാണ്. അവര്
കേൾക്കാം.
അവർ പറയുന്ന ഒന്നും തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല.
ദീസ് ആർ സിമ്പിൾ ഏരിയസ് വേർ വി മസ്റ്റ് ഹംബിൾ ഔർസെൽവ്സ് ആൻഡ് സേ ലോർഡ്, ദിസ് ബ്രൈറ്റ് ഐഡിയ ഐ ഹാവ് മേ നോട്ട് ബി യുവർ ഐഡിയ.
ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നാം നമ്മെ തന്നെ താഴ്ത്തിയിട്ട് ദൈവത്തോട് പറയേണ്ടത്. പക്ഷേ ഇതൊക്കെ വളരെ പ്രകാശനമേറിയ അഭിപ്രായങ്ങളാണ്. എങ്കിലും നിന്റെ വാക്കുകൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
See, for example, when I left my job,
ഞാൻ നേവിയിലായിരുന്ന സമയത്ത്
when I left it to serve the Lord,
ഞാൻ നേവിയിലെ ഉദ്യോഗം കർത്താവിന്റെ സേവയ്ക്കായിട്ട് വിട്ടു
കളഞ്ഞപ്പോൾ all the full-time workers almost that I met 60 now were resigned. He must go to Bible school and study to serve the Lord.
എല്ലാ മുഴുവൻ സമയ പ്രവർത്തകരും എന്നോട് പ്രകാരം പറഞ്ഞു സാർക്ക് ബൈബിൾ കോളേജിൽ പോയിട്ട്
പഠിക്കേണ്ടതായിട്ടുണ്ട്.
എനിക്ക് കാനഡയിലുള്ള ഒരു ബൈബിൾ കോളേജിൽ സ്കോളർഷിപ്പും കിട്ടിയതായി ആരോ എനിക്ക് വേണ്ടി അത് ഒരിക്കലും ബൈബിൾ സ്കൂളിലേക്ക് കടന്നുപോയില്ല.
മോശയും
ഏലിയാവും യോഹന്നാൻ സ്നാപകനും ഇങ്ങനെ ആരും തന്നെ ബൈബിൾ കോളേജിൽ പോയില്ല.
95%
ക്രിസ്ത്യാനികളും ബൈബിൾ സ്കൂളിലേക്ക് പോകാറില്ല.
I want to be an encouragement to those 95% of Christians to teach them you can serve the Lord without going to Bible school.
Njan aa 95% Christianikalkkum oru prosthaganamayi thiruvan aagrahichu Bible college il povaal thanne padipikkanadhu.
I was only 26 years old.
Njan kevala 26 vayasu maatram prayamullavanayirunna samayathu.
Let me see whether I can show by my life that you can serve the Lord without going to Bible school.
Njan ende jeevitham kondu ipragaram kaanippan aagrahichu കർത്താവിനെ സേവിക്കുന്നതിന് ബൈബിൾ സ്കൂളിൽ പോകാതെ തന്നെ കഴിയുമോ എന്ന്.
Why?
എന്തുകൊണ്ടാണ്?
Because I did not listen to the advice of men. I looked into the scriptures to see whether Jesus taught it or not.
ഞാൻ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കേട്ടില്ല, ഞാൻ ദൈവവചനത്തിലേക്ക് നോക്കി യേശുക്രിസ്തു അത്തരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്.
But nowadays people don't do that.
എന്നാൽ ഈ കാലത്തിൽ മനുഷ്യർ അങ്ങനെ ചെയ്യാറില്ല.
Blindly do what everybody else is doing.
മറ്റുള്ളവർ ചെയ്യുന്നത് കേവലം
അന്ധന്മാരായിട്ട്. Did Jesus send anybody to a Bible school?
അവരൊരിക്കലും ഇപ്രകാരം ദൈവവചനത്തിൽ നോക്കുന്നില്ല. യേശു
ആരെയെങ്കിലും അപ്രകാരം
പറയും, യേശു ക്രിസ്തു ഒന്നും അറിയില്ല, ഒന്നാം നൂറ്റാണ്ടിന്റെ അറിവല്ല ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. അത് മനുഷ്യന്റെ പോഷത്വം മാത്രമാണ്. ദൈവോട് പറയുന്നു, എന്റെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വിചാരങ്ങൾ.
But seek for the anointing of the Holy Spirit. That's what you need more than anything else.
യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കണം. ഞാൻ അതുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കുവാൻ ആഗ്രഹിക്കുവാൻ.
Then also you can go straight.
അവിടെയും നിങ്ങൾക്ക് തെറ്റായിട്ട് പോകാൻ കഴിയും.
What is God's way and what is man's way?
ദൈവത്തിന്റെ വഴി എന്താണ്, മനുഷ്യന്റെ വഴി
എന്താണ്? As different as heaven and earth.
ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെ.
What is God's way of seeking for the anointing of the Holy Spirit? What is man's way of seeking for the anointing of the Holy Spirit?
ഏതാണ് ദൈവത്തിന്റെ വഴി പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നതും മനുഷ്യന്റെ വഴി?
I didn't know.
എനിക്കറിയില്ല.
I was young. ഞാൻ വളരെ 23 years old then.
ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, 21 വയസ്സ് മാത്രം പ്രായമുള്ളായിരുന്നു.
And I didn't even, I came from the Jacobite church. I didn't know all the denominations in Christianity.
ഞാൻ യാക്കോബ സമുദായത്തിൽ നിന്നാണ് വന്നത്. എനിക്ക് മറ്റുള്ള ക്രിസ്ത്യ സമൂഹങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു.
You go to brethren assembly, they said you got everything when you were converted.
ഞാൻ ബ്രദർ അസംബ്ലിയിലേക്ക് പോയി, അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ട സമയത്ത് തന്നെ നിനക്കെല്ലാം തന്നെ ലഭിച്ചു കഴിഞ്ഞു.
When I looked at my life, I didn't look as if I had everything.
ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് എല്ലാം ഉള്ളതായിട്ട് തോന്നിയില്ല.
I had knowledge, but I didn't have power.
എനിക്ക് അനേക അറിവുകളുണ്ടായിരുന്നു, എന്നാൽ ശക്തിയില്ലായിരുന്നു.
So then some people said Pentecostals preach about this.
അപ്പോൾ ചിലർ പറഞ്ഞു, പെന്തക്കോസ്തുകാര് ഈ കാര്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്.
I've never been to a Pentecostal church in my life. I knew nothing about it.
ഞാൻ ഒരിക്കലും ഒരു പെന്തക്കോസ്ത സഭയിൽ പോയിട്ടില്ല, അവരെ കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു.
I didn't know what Pentecostal pastor was.
പെന്തക്കോസ്തലെ പാസ്റ്റർമാർ എപ്രകാരമുള്ളവരാണെന്ന് പോലും എനിക്കറിയില്ല.
Somebody took me to a Pentecostal church.
അതുകൊണ്ട് ചിലര് എന്നെ പെന്തക്കോസ്ത സഭയിലേക്ക്
കൊണ്ടുപോയി. I heard such a lot of noise and racket.
അവിടെ ചെന്നപ്പോൾ വളരെ വലിയ ശബ്ദകോലാഹലങ്ങൾ എനിക്ക് കേൾക്കാൻ
ഇടയായിട്ടുണ്ട്.
ഒരു പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹങ്ങളോട് പറഞ്ഞു, നീ തുടർച്ചയായിട്ട് അല്ലേലിയ അല്ലേലിയ
പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
മാളിക മുറിയിലെ പത്രോസും യോഹന്നാനും ഒന്നും അല്ലേലിയ അല്ലേലിയ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു.
അവര്
ദൈവത്തിനായിട്ട് കാത്തിരുന്നു, പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു.
അവരെ
അവിടെ ആരും അവരെ പരിശീലിപ്പിക്കുകയല്ലായിരുന്നു എപ്രകാരമാണ് ഈ ഭാഷയിൽ സംസാരിക്കേണ്ടതെന്ന്. അതാണ് ദൈവത്തിന്റെ വഴി. മനുഷ്യന്റെ വഴി പെന്തക്കോസ്ത സമൂഹങ്ങളിൽ വേറെ തരത്തിലാണെന്ന് ഞാൻ കണ്ടു.
I came away from there.
ഞാൻ അവിടെ നിന്ന് വിട്ടുപോകും.
I came to my room.
ഞാൻ എന്റെ മുറിയിലേക്ക്
കടന്നു.
ഞാൻ ആ സമയത്ത് കൊച്ചിയിലുള്ള നേവിയുടെ
ബേസിലായിരുന്നു.
എനിക്ക് ഒരു റൂം ഉണ്ടായിരുന്നു.
I said, Lord, I don't want what these people have.
കർത്താവേ, ഇവർക്കുള്ളത് എനിക്ക് വേണ്ട.
It doesn't sound right to me.
അത് യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഐ ഡോണ്ട് വാണ്ട് എ കൗണ്ടർഫീറ്റ്.
എനിക്ക്
കൗണ്ടർഫീറ്റ് എക്സ്പീരിയൻസ്,
കള്ളത്തരത്തിലുള്ള വ്യാജമായ ഒരു ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേണ്ട.
ഐ വാണ്ട് വാട്ട് പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ ഗോട്ട് ഓൺ ദി ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്.
എനിക്ക് ആവശ്യം പെന്തക്കോസ്റ്റ് നാളിൽ പത്രോസിനും യോഹന്നാനും യാക്കോബിനും മറ്റും ലഭിച്ചതായ അതേ
സമയം. ഐ ഡോണ്ട് ഐ ആം ലൈക്ക് പീറ്റർ, സ്കെയർഡ് ടു വിറ്റ്നസ് ഈവൻ ടു എ സെർവന്റ് ഗേൾ, അഫ്രൈഡ് ടു കൺഫെസ് ക്രൈസ്റ്റ്.
കർത്താവേ, ഞാൻ പത്രോസിനെ പോലെ ഒരു ഒരു വളരെ ഭീരുവായ മനുഷ്യനാണ്, ഒരു 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 വിലക്കാരത്തി പെൺകുട്ടിയുടെ മുമ്പിൽ പോലും നിന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ കഴിയാത്തത്.
But when the spirit of God came upon Peter, what a different man he became.
എന്നാൽ പരിശുദ്ധാത്മാവ് പത്രോസിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ എത്തരത്തിൽ വ്യത്യാസമുള്ള ഒരു മനുഷ്യനായി തോന്നി.
Not only before servant God, high priest, chief priest, everybody.
വിലക്കാരത്തി പെൺകുട്ടിയുടെ മാത്രമല്ല, അവൻ മഹാപുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുമ്പിൽ തന്നെ കർത്താവിന്റെ സാക്ഷിയായിരുന്നു.
He didn't gradually come into that experience over 20 years.
അവൻ കാലക്രമേണ അല്ല അത്തരം
വ്യത്യാസപ്പെട്ടു. But I had to seek for the baptism in the Holy Spirit, God's will, not man's will.
ഞാൻ ദൈവത്തിന്റെ വഴിയിൽ കൂടി പരിശുദ്ധാത്മ ജ്ഞാനത്തിനായിട്ട് ആഗ്രഹിക്കുന്നു.
Everything, you can either choose it man's way or God's way.
എല്ലാ വിഷയങ്ങളും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വഴിയിൽ കൂടിയും മനുഷ്യന്റെ വഴിയിൽ കൂടിയും നിങ്ങൾക്ക്
തെരഞ്ഞെടുപ്പാൻ കഴിയും.
മനുഷ്യ വഴിയിൽ കൂടി നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോയിട്ട് ബൈബിൾ
അല്ലാത്തപക്ഷം
നിങ്ങൾക്ക് ദൈവത്തിന്റെ വഴിയിൽ കൂടി അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ കർത്താവിന്റെ പാദപീഠത്തിലിരുന്നുകൊണ്ട്
പഠിച്ചിട്ട്
കർത്താവേ, ഞാൻ നിന്റെ പാദപീഠത്തിലിരുന്നുകൊണ്ട് പഠിക്കുവാൻ
ആഗ്രഹിക്കുന്നു.
യേശു ജീവിക്കുന്നവനാണോ മരിച്ചവനാണോ? യേശു മരിച്ചവനാണെങ്കിൽ അവന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ നമുക്ക്
കഴിയില്ല.
കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്, അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് എനിക്ക് പഠിക്കുവാൻ കഴിയും. അവൻ സംസാരിക്കുന്നവനാണ്, അവൻ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കുവാൻ കഴിയും.
അത്തരത്തിൽ
തന്നെയാണ് പരിശുദ്ധാത്മ സ്നാനവും.
ഓരോ
വാക്കുകൾ വീണ്ടും ആവർത്തിച്ചല്ലരിയ പറയേണ്ടതായിട്ടോ ആവശ്യമില്ല.
ഇത്തരത്തിലുള്ളതായ
മനുഷ്യമായ വഴികളൊന്നും നിങ്ങൾ തെരഞ്ഞെടുക്കരുത്. നിങ്ങൾക്ക് വ്യാജമായ ഒരു അനുഭവം.
God's way is different from man's way.
ദൈവത്തിന്റെ വഴി മനുഷ്യന്റെ വഴികൾ
വ്യത്യസ്തമാണ്
എല്ലാ കാര്യങ്ങളും.
ഫോർ എക്സാമ്പിൾ,
ഉദാഹരണമായിട്ട്
some people feel,
ചിലർ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്,
there only there is a mighty shout and like a whirlwind, then only God is present.
ചിലർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, വളരെ ഒറ്റപ്പാടുണ്ടാക്കി വലിയൊരു കൊടുങ്കാറ്റ് പോലെ വന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ.
Not necessarily.
അത് അങ്ങനെ എല്ലായ്പ്പോഴും അങ്ങനെ ആയി തീരണമെന്നില്ല.
Let me show you some an example.
ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളെ കാണിക്കട്ടെ.
Job chapter 38.
ജോബിന്റെ പുസ്തകം 38-ാം അധ്യായം.
It says the Lord answered Job out of the whirlwind. Verse 1.
ഒന്നാമത്തെ വാക്യം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം അറിയിച്ചത്. അവിടെ ഒരു വലിയ
ചുഴലിക്കാറ്റുണ്ടായി.
ആ ചുഴലിക്കാറ്റിൽ ദൈവം ഉണ്ടായിരുന്നോ?
Yeah, he was in that whirlwind.
ആ ചുഴലിക്കാറ്റിൽ ദൈവം ഉണ്ടായിരുന്നു.
Sometimes God speaks like that.
ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രകാരം സംസാരിക്കാറുണ്ട്.
Chapter 1.
ഒന്നാം
ജോബ് ചാപ്റ്റർ 1.
യോബിന്റെ പുസ്തകം ഒന്നാമധ്യായം
വേഴ്സ് 19.
19-ാമത്തെ വാക്യം.
There was a great whirlwind and it hit the four corners of the house and killed all Job's children there.
പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു, വീട്ടിന്റെ നാലു മൂലയ്ക്ക് വടിച്ച് അത് യവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി.
Who was in that whirlwind?
ആ ചുഴലിക്കാറ്റിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്?
So don't believe that every whirlwind is from God.
അതുകൊണ്ട് എല്ലാ ചുഴലിക്കാറ്റും ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കരുത്.
You need discernment. Is that from God or is that from the devil?
നിങ്ങൾക്ക് വിവേചന വരുത്തേണ്ട ആവശ്യമുണ്ട്. ഇത് ദൈവത്തിൽ നിന്നാണോ ശാരിൽ നിന്നാണോ എന്ന് തിരിച്ചറിയേണ്ടതിനായിട്ട്.
ഓക്കെ, I'll show you another example.
Then
Job chapter 1. You know, when Elijah prayed in heaven, in Mount Carmel, fire came from heaven. Was God in that fire? Sure. You know, read Job chapter 1. One man said, verse 16, the fire of God fell from heaven and burnt up all the sheep and the servants, and I alone have escaped.
അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ വന്നു ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണു കത്തി ആടുകളുടെ ആടുകളും വേലക്കാരും അതിനിരയായി പോയി. അവൻ ചിന്തിച്ചു ദൈവത്തിന്റെ തീയാണ് ആയിരുന്നു എന്ന്. എന്നാൽ അത്
ഇന്നുള്ള
അനേക ബുദ്ധിഹീനരായിട്ട് വിശ്വസിക്കുന്നവരെ പോലെ കാണുന്ന തീ എല്ലാം തന്നെ ദൈവത്തിൽ നിന്നാണ്
വിശ്വസിക്കുന്നത്.
അത് ദൈവത്തിൽ നിന്നായിരുന്നില്ല.
സോ ഫയർ ദാറ്റ് കംസ് മേ നോട്ട് ബി ഫ്രം ഗോഡ്.
എല്ലാ തീയ ദൈവത്തിൽ നിന്നല്ല.
ദാറ്റ് എക്സൈറ്റ്മെന്റ് ദാറ്റ് യു സീ ഇൻ ദാറ്റ് ക്രിസ്ത്യൻ, ഇറ്റ് മേ നോട്ട് ബി ഫ്രം ഗോഡ്.
അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ചില ചെഞ്ചല അനുഭവങ്ങൾ ആ ദൈവത്തിൽ ഉണ്ടാകുന്നതല്ല.
മേ ബി ഫ്രം ദ ഡെവിൾ.
ഒരു പക്ഷെങ്കിൽ അത് പിശാചിൽ നിന്ന് തന്നെ ആയിരിക്കാം.
സീ വൺ തിങ്സ്
ഒന്നാം രാജാക്കന്മാരുടെ
ചാപ്റ്റർ 19 19
അധ്യായം.
Elijah was in the mountain discouraged. പർവ്വതങ്ങളെ
കീറി വാറുകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു.
അവിടെ
വലിയൊരു കാറ്റും പാറകീറലും ഉണ്ടായിരുന്നു. എന്നാൽ
അടുത്ത
ശേഷം 12 വാക്യത്തിൽ ഒരു തീ കാണുന്നു, അവിടെയും യഹോവ ഇല്ലായിരുന്നു.
ചാപ്റ്റർ 18 when the fire came from Carmel, the Lord was in the fire.
എന്നാൽ 18 അധ്യായത്തിൽ കർമ്മൽ പർവ്വതത്തിന് മുകളിൽ തീ ഇറങ്ങിയപ്പോൾ അവിടെ യഹോവ ഉണ്ടായിരുന്നു.
ചാപ്റ്റർ 19
ഈ 19
അധ്യായത്തിൽ
ആ തീയിൽ യഹോവ ഇല്ലായിരുന്നു.
What a need there is for discernment when you see a fire. Is that from God or is it from the devil or is it human?
എത്രമാത്രം നമുക്ക് വിവേചനത്തിന്റെ ആവശ്യമുണ്ട്. ഒരു തീ കാണുമ്പോൾ അത് മനുഷ്യനിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന്
തിരിച്ചറിയണം.
ആരെങ്കിലും ഒരു തീപ്പെട്ടിപ്പോൾ കത്തിച്ചു കാണും, അത് മനുഷ്യനിൽ
നിന്നായിരിക്കും.
ഇന്ന് ക്രിസ്ത്യ സമൂഹത്തിൽ അത്തരത്തിലുള്ളതായ അനേക മനുഷ്യനെ
After my observation, I say this.
ten percent
is from God. 10% is from the devil.
10%
from the devil. 80% is somebody lighting a matchstick and whipping everybody up, and they all get excited.
80% ആരെങ്കിലും തീപ്പെട്ടിപ്പോൾ കത്തിച്ചിട്ട് എല്ലാവരെയും
സ്കൂളുകളിൽ
അവർ ഇപ്രകാരം പഠിപ്പിക്കാറുണ്ട്. എത്തരത്തിലാണ് കത്തിച്ച്
മറ്റുള്ളവരെ,
അത് കേവലം ഒരു ആവേശം മാത്രമാണ്.
അത്
പരിശുദ്ധാത്മാവിന്റെ പേരിലാണ് പോകുന്നത്.
അത്
പരിശുദ്ധാത്മാവിന്റെ പേരിലാണെങ്കിൽ, പരിശുദ്ധാത്മാവാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെയുള്ളവരെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന്
രക്ഷപ്പെടുത്താം?
യേശു ക്രിസ്തു ആത്മാവ് എന്ന് പറയുന്നത് അത് ഒരിക്കലും പണത്തെ സ്നേഹിച്ച ഒരാത്മാവല്ല.
But I find that these Pentecostal pastors love money much more than those Maltova priests who are not baptized in the Holy Spirit.
എന്നാൽ ഞാൻ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട്, പെന്തക്കോസ്ത് പ്രദേശമാര് പണത്തെ മർത്തവമായില് ആത്മസ്ഥാനം പ്രാപിക്കാത്ത അച്ഛന്മാരെക്കാൾ അധികം പണത്തെ
cannot be the spirit of Christ.
ഇത് എത്തരത്തിലുള്ള സ്പിരിറ്റ് ആത്മാവാണ്? ഇത് ഒരിക്കലും യേശുവിന്റെ ആത്മാവല്ല.
What spirit is this which just makes you excited in a meeting and makes you love money? That cannot be the spirit of Christ.
എത്തരത്തിലുള്ള ഒരു ആത്മാവാണ് ഇത്? നിങ്ങളെ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ആവേശഭരിതരാക്കുകയും എന്നാൽ നിങ്ങളെ പണമോഹത്തിൽ നിന്ന് നിങ്ങളെ വിമുക്തരാക്കാതിരിക്കുകയും ചെയ്യുന്നു.
Jesus didn't just get excited in a meeting.
യേശു ഒരിക്കലും ഒരു കൂട്ടത്തിൽ
ആവേശഭരിതനായിരുന്നില്ല.
അതൊരിക്കലും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിന്റെ
ലക്ഷണമല്ല.
അവന് എല്ലായ്പ്പോഴും ഒരു പ്രവചനത്തിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. അവൻ ഭയം കൂടാതെ
സംസാരിച്ചു.
അവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച് സംസാരിച്ചു. അവൻ പിശാചിന്റെ പിടിയിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. അവൻ നന്മ പ്രവർത്തിച്ചു.
അവൻ
പ്രത്യേകിച്ചും പണസ്നേഹത്തിൽ നിന്ന് വിമുക്തനായിരുന്നു.
നെവർ ടു ദ കളക്ഷൻ ഇൻ വൺ ഹീലിംഗ് മീറ്റിംഗ്.
അവൻ ഒരിക്കൽ പോലും ഒരു രോഗശാന്തി കൂട്ടത്തിൽ ഒരിക്കലും ഒരു സ്തോത്ര കാഴ്ച പിടിച്ചിരുന്നില്ല.
40 years I have never seen a healing meeting like that in India.
ഇന്ത്യയിൽ അത്തരത്തിലുള്ളതായ ഒരു രോഗശാന്തി ശുശ്രൂഷ 40 വർഷത്തിൽ ഞാൻ ഒരിക്കലും ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഏത് തരത്തിലുള്ള ആത്മാവാണ്?
Why is it we are all deceived?
എന്തുകൊണ്ടാണ് നാം എല്ലാവരും വഞ്ചിതരായിരിക്കുന്നത്?
All these creatures who live with political big shots.
ഈ പറയപ്പെടുന്നതായ എല്ലാവരും തന്നെ പൊളിറ്റിക്കൽ തലത്തിലുള്ളതായ വലിയ വലിയ ആൾക്കാരുമായിട്ട് അവര് മന്ത്രിതലത്തിലും മറ്റും വളരെ
പിടിപാടുള്ളവരായിട്ട്
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ഹെരോദാവും പീലാത്തോസും അങ്ങനെ കയ്യാപ്പവും ഹനാവുമായിട്ട് ഒക്കെ ഒന്നിച്ച് നടന്നിരുന്നെന്ന്?
ഒരിക്കലുമില്ല.
യേശു എല്ലായ്പ്പോഴും ഏറ്റവും താണതായ മുക്കന്മാരോട് ഒന്നിച്ച്
This Christianity that you see today mingling with big shots is not the Christianity of Jesus Christ. I tell you that.
ലോകത്തിലെ ഉന്നതന്മാരായ വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്തിപ്പോകുന്നതായ ക്രിസ്ത്യാനിത്വം അത് വാസ്തവത്തിലുള്ള ക്രിസ്ത്യാനിത്വം അല്ല.
Paul was not mingling with emperor Nero and all the big shots there.
പൗലോസ് ഒരിക്കലും നീറോ ചക്രവർത്തിയോടോ അങ്ങനെ ലോകത്തിലെ ഉന്നതന്മാരുമായിട്ട് ഒന്നിച്ചുകൂടാവുന്നവനല്ല.
Most of the time he eaten and mingling with the tent makers and the poor people.
എല്ലാ മിക്ക സമയങ്ങളിലും അവൻ അടിയേറ്റവനും കൂടാരപ്പണി ചെയ്യുന്നവരുമായിട്ട് കാണാ രീതിയിൽ ജീവിക്കുന്നവനായിരുന്നു.
We can get a worldly idea of doing God's work which is completely opposite to what you see in the Bible.
ലോകത്തിൽ നിന്നുള്ള ചില ചിന്താഗതികൾ നമ്മളിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന് അത് തികച്ചും ദൈവവചനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്.
Because nobody questions this, we believe it.
ആരും തന്നെ അതിനെ ചോദ്യം ചെയ്യാത്തത് കൊണ്ട് എല്ലാവരും അതിനെ വിശ്വസിക്കുന്നു.
God has shown me you must question everything.
എന്നാൽ കർത്താവിനോട് പറഞ്ഞു, നീ എല്ലാ കാര്യത്തെയും ചോദ്യം ചെയ്യണം.
Don't just blindly believe it just because 1,000 people believe it doesn't mean it is true.
1,000 പേർ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് അത് സത്യമായി തീരണമെന്നില്ല.
800 million people in the world pray to Mary. So what?
800 million ആൾക്കാർ ഇന്ന് ലോകത്തിൽ മേരിയോട് പ്രാർത്ഥിക്കാറുണ്ട്. അവരെ ശരിയാവുന്ന
800 million are wrong.
ആ 800 million ആൾക്കാരും തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്.
All agree with that. How many of you pray to Mary?
നാം എല്ലാവരും തന്നെ അത് അതിനോട് യോജിക്കാറുണ്ട്.
But I tell you 800 million people in the world are praying to Mary today.
എന്നാൽ 800 million ആൾക്കാരും ലോകത്തിൽ മേരിയോടാണ് പ്രാർത്ഥിക്കുന്നത്. അവര് തെറ്റും തെറ്റായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്.
Human understanding of Christianity.
മനുഷ്യമായ ഒരു ധാരണ സത്യത്തെ.
You go to the Bible.
നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ.
You see anybody praying to Mary there?
ആരെങ്കിലും അവിടെ മറിയോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഒരിക്കലുമില്ല.
You get the answer immediately.
നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം
ലഭിക്കും.
ദൈവം പറയുന്നു, എന്റെ വഴി നിങ്ങളുടെ വഴികളെക്കാൾ അപകടമായിരിക്കുന്നു.
One of the things I've seen today is what is called slaying in the spirit.
ഞാൻ ഇന്ന് കണ്ട ഒരു കാര്യം, ആത്മാവിൽ വീഴുക, ആൾക്കാരെ വീഴുക.
Now in the Bible I see demons casting people down like that.
ഞാൻ വല്ലതിൽ കണ്ടിട്ടുള്ളത് ഭൂതം പുറത്താക്കപ്പെട്ടവരാണ് അങ്ങനെ വീഴുന്നത്.
Jesus cast out the demon threw that boy down.
യേശു ഭൂതത്തെ ശാസിച്ചു, ഭൂതം ആ കുട്ടിയെ തള്ളിയിട്ടു.
I've seen it.
ഞാൻ കണ്ടിട്ടുണ്ട്.
When I'm casting out a demon out of a person, the demon throws the fellow down.
ഞാൻ ഒരു ഭൂതത്തെ പുറത്താക്കുന്ന സമയത്ത് ഭൂതം ആ വ്യക്തിയെ തള്ളിയിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
I lift him up in Jesus name.
ഞാൻ യേശുവിന്റെ നാമത്തിൽ അവനെ പിടിച്ചെടുത്തേൽപ്പിച്ചിട്ടുണ്ട്.
That's what Jesus does.
അതാണ് യേശു ചെയ്തത്.
He never throws people down. He always lifts people up.
യേശു ഒരിക്കലും മനുഷ്യനെ തള്ളിയിടാറില്ല. അവനെ എല്ലായ്പ്പോഴും പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്.
How is it so many people believe today that today Jesus started throwing people down?
എത്രത്തിലാണ് ഈ കാലത്തിൽ അനേകർ ഇപ്രകാരം വിശ്വസിക്കാൻ തുടങ്ങിയത്? യേശു അനേകരെ തള്ളിയിടുന്നു.
One more thing.
ഒരു കാര്യം കൂടെ.
In the Bible, when I see people falling down before God, I see them falling like this, with their head before God.
വേറൊരു കാര്യം കൂടെ. ദൈവവചനത്തിൽ മനുഷ്യർ വീഴുമ്പോൾ
before God.
ദൈവത്തിന്റെ പാദപട്ടികയിൽ വീഴുന്നതായിട്ട് കാണുന്നുണ്ട്, അവരുടെ മുഖം കുനിച്ചുകൊണ്ട്. എന്നാൽ ഇന്ന് അവരുടെ കാല് ദൈവത്തെ കാണിച്ചുകൊണ്ട് അവർ പുറമോട്ടാണ് വീഴുന്നത്.
What an insult to show your feet to God.
എത്രമാത്രം മോശമായ ദൃശ്യമാണ് നിങ്ങളുടെ പാദം ദൈവത്തെ കാണിക്കുന്നത്.
Thousands of stupid Christians who believe this is the Holy Spirit.
എന്ന അനേക ബുദ്ധിഹീനരായ വിശ്വാസികൾ അത് ദൈവത്തിന്റെ പ്രവാഹിയാണെന്ന് വിശ്വസിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്?
Because this man has got a great personality.
കാരണം ഈ മനുഷ്യനൊരു ഒരു വ്യക്തിത്വം അവനിലുണ്ട്.
And secondly, he's got a white skin.
അവന് പിന്നെ രണ്ടാമതായിട്ട് അവനൊരു വെള്ളക്കാരനാണ്.
He's not a brown man.
അവനൊരു
വെള്ളക്കാരായി
തീരുമ്പോൾ അവർ പറയുന്നതെല്ലാം
ശരിയാണ്.
മൂന്നാമതായിട്ട് അവന് ധാരാളം പണമുണ്ട്.
That's enough. Then definitely it's all his
way. Oh. I'm amazed at the
stupidity of our Indian
believers. Some
foolish things happen in America and it's imported to India
immediately. There are
some people who say this non-stop laughing, that is the mark of the Holy Spirit.
ചില വീട്ടുകാരെ വിശ്വസിക്കാറുണ്ട് നിർത്താതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ലക്ഷണമാണെന്ന്.
Now if I see a man on the street laughing, I'll think he's off his head.
ഞാൻ വഴിയിൽ ഒരു മനുഷ്യൻ തുടർമാനം ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടാൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് കണ്ടാൽ അവൻ ഒരു ഭ്രാന്തനായ വ്യക്തിയാണെന്ന് ഞാൻ കരുതും.
I don't see Jesus laughing all the time in the Bible. How is it people have got all these ideas which are not mentioned anywhere in the
Bible?
I have just shown you examples of how much the devil has succeeded in deceiving Christians today.
ഞാൻ നിങ്ങളെ ചില ഉദാഹരണങ്ങൾ കാണിക്കുകയായിരുന്നു വിശാല
എത്രമാത്രം അവൻ സമർത്ഥനായിത്തീർന്നു മനുഷ്യരെ.
അവർ എത്രമാത്രം അവരുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുകയാണ് ഞാനത് പ്രസംഗിച്ചാലും വിശ്വസിക്കുകയില്ല.
അവരെന്താണ് പറയുന്നത്
അറിയാമോ? പരിശുദ്ധാത്മാവിനെതിരായിട്ട്
സംസാരിക്കരുത്.
അവർ പറയും പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്ന ദൈവനം പഠിക്കുന്നു.
I say the Bible also says in 1 John 4:1, don't believe every spirit.
ഞാൻ ഇപ്രകാരം പറയും യോഹന്നാന്റെ 1:4 പ്രകാരം എഴുതിയിട്ടുണ്ട് ഏതാത്മാവിനെ വിശ്വസിക്കരുതെന്ന്.
Test the spirits whether they are from God.
അത് ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണമെന്നും
തെളിയിക്കുന്നു.
അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.
Don't believe every spirit.
ഞാൻ എല്ലാ ആത്മാവിനെയും വിശ്വസിക്കുകയാണ്.
I'm testing the spirits whether they are from God.
ഞാനത് പരിശോധിച്ചു നോക്കുന്നത് ആ ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന്
മാത്രം.
ഞാൻ എങ്ങനെയാണ് അതിനെ
ബൈ മൈ ക്ലെവർ ബ്രെയിൻ ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ റോങ്.
ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് അതിനെ പരിശോധിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും തെറ്റിലേക്ക് കടക്കും.
ബൈ സം റിച്ച് അമേരിക്കൻ പവർഫുൾ പേഴ്സണാലിറ്റി ക്രീച്ചർ ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ റോങ് ഇഫ് ഐ ലിസൺ ടു.
അമേരിക്കയിലുള്ള സമ്പന്നനായ ഒരു പ്രാസിംഗനെ ചിന്തിച്ചാലും ഞാൻ തെറ്റായിട്ട് പോകാൻ കഴിയും.
ഓൾ ദീസ് ഫോൾസ് ഡോക്ട്രിൻസ് കം ഫ്രം അമേരിക്ക.
എല്ലാ തെറ്റായ ഉപദേശങ്ങളും തന്നെയും അമേരിക്കയിൽ
നിന്നാണ്.
കാരണം അവർക്ക് പണമുണ്ട് ഇന്ത്യയിലും അങ്ങനെ മറ്റു രാജ്യത്തും പല രാജ്യങ്ങളിലും അത്
പരത്തുവാൻ.
നിങ്ങൾ പലപ്പോഴും വളരെ ചുരുക്കം ഇന്ത്യൻ പ്രാസിംഗേരെ അവർക്കെതിരായിട്ട് സംസാരിക്കാൻ
ഒരുക്കി.
കാരണം അവർക്ക് അവരുടെ പണം ആവശ്യമുണ്ട്.
അവര്
വെള്ളക്കാരന്റെ അടിമയാണ്.
അവര്
ദൈവം പറയുന്നതെന്ന് അവർ കേൾക്കുവാൻ തൽപ്പരല്ല.
When you listen to God,
നീ ദൈവത്തെ കേൾക്കുമ്പോൾ
you say, Lord, I am a fool.
നീ ദൈവത്തോട് പ്രകാരം പറയുക, ഞാൻ ഒരു ബുദ്ധിഹീനനായ വ്യക്തിയാണ്.
I told you, I came from the Jacobite church. I didn't know anything about the Bible.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യാക്കോബ സമുദായത്തിൽ നിന്നാണ് കടന്നു വന്നത്. എനിക്ക് വേദപുസ്തകത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല.
40 years ago, I started reading this book.
40 വർഷം മുമ്പ് ഞാൻ ഈ പുസ്തകം വായിക്കുവാൻ തുടങ്ങി.
And I'll tell you how I read it.
ഞാൻ എത്തരത്തിലാണ് വായിച്ചത്. ഞാൻ
studied even today.
ഞാൻ ഇപ്പോഴും ഇത്തരത്തിൽ തന്നെയാണ് പഠിക്കുന്നത്.
Lord,
ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയും, കർത്താവേ,
I'm clever in a lot of worldly things.
ഞാൻ ലോകത്തിലെ അനേക കാര്യങ്ങളിൽ ബുദ്ധിയുള്ളവനാണ്.
But in spiritual things, I am absolutely foolish.
എന്നാൽ ആത്മീയ വിഷയത്തിൽ ഞാൻ തികച്ചും ഒരു ബുദ്ധിശൂന്യനാണ്.
I don't know anything.
എനിക്കൊന്നും തന്നെ അറിയില്ല.
I am worse than a donkey.
ഞാൻ ഒരു കഴുതയെക്കാളും അലപ്പുറത്തിനുള്ളവനാണ്.
Please teach this stupid man your truth.
ഈ ബുദ്ധിഹീനനായ വ്യക്തിയെ നിന്റെ സത്യം പഠിപ്പിക്കണമേ.
That is how I study the Bible even today.
ഇന്നും ഞാൻ അത്തരത്തിലാണ് ദൈവവചനത്തെ പഠിക്കാറുള്ളത്.
Why do I say that?
ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്?
Because of that verse I read, God says, my thoughts are not your thoughts.
കാരണം യെശയ്യാ പ്രവചനത്തിൽ വായിച്ച വാക്യം, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമാകുന്നു.
As high as the heaven is above the earth, so are my thoughts are different.
ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ
I say, Lord, I have so many thoughts of how the Holy Spirit should work, they'll all be wrong.
But
I want, they'll all be wrong. But I want to see from your word how the Holy Spirit should work. Same thing 25 years ago when we, few of us started meeting in our home and we wanted to build the body of Jesus Christ.
25 വർഷം മുമ്പ് എന്റെ ഭവനത്തിൽ ചുരുക്കം പേര് കൂടി കർത്താവിന്റെ സഭ പണിയുവാൻ ആരംഭിച്ചപ്പോൾ ഞാൻ അപ്രകാരം തന്നെ
സംസാരിച്ചു.
ഞാൻ പലപ്പോഴും പൊടിയിലേക്ക് എന്റെ മുഖം കുനിച്ചുകൊണ്ട് ഞാൻ കവിണ് വീഴുക പതിവായിരുന്നു. ഈ പൊടിയിൽ എന്റെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൊടുക്കണം.
ദിസ് ഇസ് വേർ ഐ ബിലോങ്.
ഇവിടെ ഇവിടുന്നാണ് ഞാൻ.
I'm stupid, I'm foolish, I don't know anything. I don't know ABC of how to build the body of Christ. Teach. And with my mouth in the dust, God began to teach.
എന്റെ മുഖം പൊടിയിൽ കുനിച്ചുകൊണ്ട് ദൈവം എന്നെ പഠിപ്പിക്കുവാൻ തുടങ്ങി.
Took away my chaff.
എന്റെ തലമുണ്ടയിലുള്ളതായ എല്ലാ പതിലും മാറ്റിയിട്ട് യഥാർത്ഥ വിത്തുകളെ മണികളെ അധികം എന്റെ
തുടങ്ങി.
എനിക്ക് ചുറ്റുപാടും അനേക കർത്താവിന്റെ പേര ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് നിന്നെ കേൾക്കണം.
ഐ സോ ദാറ്റ് എവ്രി പ്രീച്ചർ ഇൻ ഇന്ത്യ സപ്പോർട്ടഡ് ബൈ അതർ പീപ്പിൾ.
ഇന്ത്യയിലുള്ള എല്ലാം തന്നെ കർത്താവിന്റെ വേലക്കാർ മറ്റുള്ളവരാൽ സഹായിക്കപ്പെടുന്നവരാണ്.
അതിൽ
യാതൊരു തെറ്റുമില്ല.
ഐ വെന്റ് ടു ദി സ്ക്രിപ്ചർ.
ഞാൻ ദൈവവചനത്തിലേക്ക് കടന്നുപോയി.
ഐ സോ ദി അപ്പോസ്റ്റിൽ പോൾ.
ഞാൻ പൗലോസിനെ നോക്കി.
ഹി സെഡ് ഐ ഹാവ് എ റൈറ്റ് ടു ബി സപ്പോർട്ടഡ് ബൈ യു ബിക്കോസ് ഐ ആം ആൻ അപ്പോസ്റ്റിൽ.
പൗലോസ് പ്രകാരം പറയുന്നു, എനിക്ക് നിങ്ങളാലുള്ള സഹായം തേടുവാൻ അർഹതയുണ്ട്, കാരണം ഞാൻ ഒരു അപ്പോസ്റ്റിലാണ്.
സപ്പോർട്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട്,
പണപരമായിട്ടുള്ളതായ സഹായം തന്നെ.
And the Lord has said, those who preach the gospel can live from the gospel.
കർത്താവ് തന്നെ ഈ പ്രകാരം പറഞ്ഞു, വചനം പ്രസംഗിക്കുന്നവൻ വചനത്തിൽ
ഉപജീവിക്കണമെന്ന്.
എന്നാൽ പൗലോസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും ആ അധികാരം ഉപയോഗിച്ചിട്ടില്ല.
I have worked with my hands day and night to support myself.
ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് എനിക്കും ബുദ്ധിമുട്ട് തീർക്കേണ്ടതിനായിട്ട് ഞാൻ രാവും പകലും അധ്വാനിച്ചു.
So that I will not be a burden to you.
കാരണം ഞാൻ നിങ്ങൾക്കൊരു ഭാരമായി തീരരുത്.
Like that I have served the Lord.
ഞാൻ അത്തരത്തിൽ കർത്താവിനെ സേവിച്ചു.
Like that 2 Corinthians 11 I have exposed the false apostles.
രണ്ട് കൊരിന്ത്യർ 11 അധ്യായത്തിൽ അത്തരത്തിൽ കള്ളപ്രവാചകന്മാരെ എല്ലാം ഞാൻ വെളിപ്പെടുത്തി കാണിച്ചു.
Those false apostles say we are also preaching like Paul.
ആ അവിടെയുള്ള കള്ളപ്രവാചകന്മാർ പറഞ്ഞു, ഞങ്ങളും പൗലോസിനെ പോലെ സംസാരിക്കുന്നു.
Paul said, okay.
പൗലോസ് പറഞ്ഞു,
ശരി, why don't you start working like me?
എന്താണ് നിങ്ങൾ എന്നെ പോലെ കൈകൊണ്ട് അധ്വാനിക്കുവാൻ ഒരുപെടാത്തത്? അത്തരത്തിൽ കർത്താവിനെ
സേവിക്കുക.
അത്തരത്തിൽ അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെ എല്ലാം ജനത്തിനെ തട്ടിക്കൊടുത്തു.
For 9 years, I was, no, more than 10 years, I was supported by others.
10 വർഷത്തോളം എനിക്കും മറ്റുള്ളവരുടെ സഹായം ഉണ്ടായിരുന്നു.
I was young, I didn't know.
ഞാൻ വളരെ ചെറുപ്പമായിരുന്നു,
എനിക്കറിയില്ലായിരുന്നു.
ഞാൻ ദൈവത്തെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കവിണ് കിടന്ന് കർത്താവ് എന്നെ എന്റെ വഴി കാണിക്കണമെന്ന്
പറഞ്ഞപ്പോൾ
എന്റെ ചിന്താ വഴികളെ
വ്യത്യാസപ്പെടുത്തണമെന്ന്
കർത്താവ് എന്റെ ചിന്തയെ വ്യത്യസ്തപ്പെടുത്താൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, നീ നിന്നെ തന്നെ
സഹായിക്കുക.
അതാണ് ഇന്ത്യക്ക് കാണേണ്ടതായിട്ടുള്ളത്. അത്തരത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ സഭയിൽ
കൊല്ലമായി
ഒരിക്കലും ഒരു സ്തോത്രകാഴ്ച എടുക്കാറില്ല.
25
കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ ചർച്ചയിൽ സ്തോത്രകാഴ്ച
എടുത്തിട്ടില്ല.
ഞങ്ങള് പറയും, അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും കിടണമെങ്കിൽ അതിനകത്ത് ഇടാം. എന്നാൽ പണമല്ല ദൈവത്തിന്റെ വേലയ്ക്ക് പ്രധാനം വഹിക്കുന്ന വിഷയം. ഞങ്ങൾ പണത്തെ കുറിച്ച് സംസാരിക്കാൻ
പോലുമില്ല.
ദൈവത്തിന്റെ വഴി ഈ കാര്യങ്ങളിലെല്ലാം മനുഷ്യന്റെ വഴിയിൽ നിന്ന് എത്രയോ ഉന്നതമാണ്.
ഞങ്ങൾ
ആ പെട്ടിയുടെ മുഖത്ത് പുറത്ത് ഒരു ഇത്തരത്തിൽ ഒരു വാക്യം എഴുതി.
What verse do you think we should put?
ഏത് വാക്യം എഴുതണമെന്നാണ് നിങ്ങൾ കരുതുന്നത്?
And it will be given to you.
കൊടുത്താൽ നിങ്ങൾക്ക് മടക്കി കിട്ടും.
That's not the verse we put.
അതല്ല, ആ വാക്കല്ല ഞങ്ങൾ അതിനെ മടക്കി എഴുതിയിരിക്കുന്നത്.
We put a verse, be reconciled to your brother first and then this.
ഞങ്ങൾ അതിനെ മടക്കി എഴുതിയിരിക്കുന്നത് നിന്റെ സഹോദരനുമായിട്ട് നേരുന്നതിന് ശേഷം ഇതിലേക്ക് നിന്റെ സഹോദരിയുമായിട്ട് നേരുന്നതിന്
ശേഷം
അല്ലെങ്കിൽ നിന്റെ ഈ കാഴ്ച
സ്റ്റോപ്പിംഗ് പീപ്പിൾ ഫ്രം ഗിവിംഗ്.
ഞങ്ങൾ മനുഷ്യർ അവര് ദൈവത്തിന് കൊടുക്കുന്നതിൽ നിന്നും അവരെ
തടസ്സപ്പെടുത്തുകയാണ്
ഒരുത്ത 100 രൂപ നോട്ടുമായിട്ട് പെട്ടിയുടെ അടുത്തേക്ക് കടന്നിരുപ്പോൾ
അവൻ
ആ വാക്ക് കാണുമ്പോൾ ആ പണം തിരിച്ചെടുത്ത് പോകില്ല ഇട്ടിട്ട് അവൻ നടന്ന് കടന്നു പോയിട്ട് സഹോദരനോ സഹോദരിയുമായിട്ട് കാര്യങ്ങളെ
ക്രമപ്പെടുത്തിയിട്ട് വരും.
പെട്ടി തുറക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ളതായ സഹോദരൻ അത് തുറന്നപ്പോൾ
കമ്മൽ
അതിൽ കണ്ടു.
കോൺഫറൻസ്
ഒരു ഒരു കോൺഫറൻസിന്റെ
സമയത്തായിരുന്നു.
പലരും അത്ഭുതം കൂടിപ്പോയി അത് കണ്ടപ്പോൾ.
നോ മോസ്റ്റ് ഹ്യൂമൻ വേ ഇസ് ബി എക്സൈറ്റഡ്.
മനുഷ്യ വഴി എപ്പോഴും അത്ഭുതം കൂർന്ന ഒരു അനുഭവമാണുള്ളത്.
ഗോഡ്സ് വേ ഇസ് നോട്ട് മാൻസ് വേ.
ദൈവത്തിന്റെ വഴി മനുഷ്യന്റെ വഴി പോലെ.
When we saw it, I was not excited.
ഞാനത് കണ്ടപ്പോൾ എനിക്കെന്നാ അതിശയമൊന്നും തോന്നിയില്ല.
I said, Lord, maybe some sister got emotionally excited and suddenly took it up and put it inside.
ഒരുപക്ഷേ ചില സഹോദരിമാരെങ്കിലും ഒരു വലിയ ആവേശം ഉണ്ടായിട്ട് എടുത്ത് കെട്ടിക്കിടത്തിട്ടതായി.
I don't know whether the father permitted that girl or whether the husband permitted that wife before she dropped it inside.
ആ പെൺകുട്ടിയാണെങ്കിൽ അതിന്റെ അപ്പൻ അതിനെ അനുവദിക്കുവോ ഭാര്യ ആരെങ്കിലും ഭാര്യയാണെങ്കിൽ അതിന്റെ ഭർത്താവ് അതിനെ അനുവദിക്കുകയോ ചെയ്തോ എന്ന് എനിക്കറിയില്ല.
So next meeting I announce.
അടുത്ത മീറ്റിംഗിൽ ഞാൻ അത്
വിളമ്പറിച്ചു. Sister has dropped two earrings. I don't know who it is.
ഏതോ സഹോദരിമാരെ അവരുടെ കമ്മല് വെട്ടിക്കാത്തിട്ടുണ്ട്.
Please come and see me after the meeting with your father or with your husband.
നിങ്ങളുടെ അപ്പനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ കൂട്ടിക്കൊണ്ട് വന്ന എന്നെ മീറ്റിംഗിന് ശേഷം കാണണം.
So one sister came with her husband.
ഒരു സഹോദരി അവളുടെ ഭർത്താവുമായിട്ട് എന്റെ അടുക്കലേക്ക് വന്നു.
I said, did you both agree to this?
നിങ്ങൾ രണ്ടുപേരും ഈ കാര്യത്തിൽ സമ്മതിച്ചിട്ടുണ്ടോ?
Husband says, yes, I agree
to it.
I said, but still, I don't feel free to
accept it.
Immediately after a meeting, we are very emotional. We take all types of decisions, which 1 week later we feel sorry about.
Meeting, അതിനെക്കുറിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു ഒരു സഹതാപം തന്നെ ദുഃഖം തന്നെ
ഉണ്ടായിരുന്നു.
എന്തിനാണ്
I want you to take this home.
ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം.
I'm not stopping you from giving to God.
ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുകയല്ല.
But I want you to think about it.
നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കണം തന്നെ.
Take it home.
നിങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുപോവാ.
Take 1 month.
ഒരു മാസം തന്നെ
all this conference emotion subside.
കോൺഫറൻസിൽ വെച്ചുണ്ടായിട്ടുള്ള എല്ലാ ആവേശങ്ങളും കുറഞ്ഞു കുറഞ്ഞു വന്ന
all the excitement goes away.
ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഇതിനെ കുറിച്ച്
ചിന്തിക്കുക.
അപ്പോഴും നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി
കൊടുക്കണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഇത് വിറ്റിട്ട് അതിന്റെ പണം
ദൈവത്തിന്
കൊടുക്കുന്നതിൽ നിങ്ങളെ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. എന്നാൽ നിങ്ങൾ അതിനെ കുറിച്ച്
ഐ ആം ജസ്റ്റ് ട്രൈങ് ടു സേ ദാറ്റ് ഗോഡ്സ് വേ ഈസ് വെരി ഡിഫറെന്റ് ഫ്രം മാൻസ് വേ.
ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വഴി മനുഷ്യന്റെ വഴികളിലും വളരെ അഗോചരമാണ്.
ഐ ഹേർഡ് റീസെന്റ്ലി ഓഫ് എ ലാർജ് പെന്തക്കോസ്റ്റൽ ചർച്ച് ഇൻ സൗത്ത് ഇന്ത്യ.
സൗത്ത് ഇന്ത്യയിലുള്ളതായ അതൊക്കെ ഒരു പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പ്രകാരം കേട്ടു.
ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ മീറ്റിംഗ് ദ പാസ്റ്റർ ഗെറ്റ് എ ബിഗ് ബക്കറ്റ് ദേർ ആൻഡ് ഓൾ ദ ലേഡീസ് ടു കം ആൻഡ് പുട്ട് ദേർ ഓർണമെന്റ്സ് ഇൻ ദേർ.
മീറ്റിംഗിന് ശേഷം പാസ്റ്റർ വലിയൊരു ബക്കറ്റ് വെച്ചു, അതിനകത്തേക്ക് അവിടെയുള്ള സഹോദരിമാരെല്ലാം അവരുടെ ആഭരണങ്ങളെ കൊണ്ടിട്ടു.
എന്തെങ്കിലും
അതിനുശേഷം അദ്ദേഹം എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി.
I hope he's faithful with it. I don't know what he did.
അവൻ അതിൽ വിശ്വസ്തനാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അവ ദൈവത്തിന്റെ വഴിയല്ല.
I don't see Jesus sitting with a bucket and asking people to come and put their.
യേശു ഒരിക്കലും ഒരു ബക്കറ്റ് വെച്ചിട്ട് എല്ലാ ആൾക്കാരും ഉണ്ട് നിങ്ങളുടെ ആഹാരങ്ങൾ കൊണ്ടിടാൻ പറയുകയില്ല.
I'm just telling you that so much of Christian work today is not what you read in the Bible.
ഞാൻ പറയുന്നത് ഇന്ന് കാണുന്നതായ അനേക ക്രിസ്തീയ പ്രവർത്തനങ്ങളും ദൈവവചന പ്രകാരം അല്ല എന്ന് മാത്രമാണ്.
God's way is not man's way.
ദൈവത്തിന്റെ വഴി മനുഷ്യന്റെ വഴിയല്ല.
The Bible says God's way is foolishness to the natural mind.
ദൈവത്തിനെ പ്രകാരം പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ വഴി ഒരു പോഷത്വമാകുന്നു മനുഷ്യർക്ക് അത് പോഷത്വമാകുന്നു.
You may not understand God's way, but that is the best way.
ഒരു പക്ഷത്തിൽ നാം ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ അതാണ് ഏറ്റവും തികവുള്ള വഴി.
You know, if God had chosen Moses when he was 40 years old,
devo moshe 40 vayasulappol tharanjirthengil,
Moses was one of the most educated men in the whole world.
Moshe aa kalathil ethum uyarna vidyabhyasulavanayirunnu.
Those days Egypt was like America.
Aa kalathe Egypt innathe America pole ayirunnu.
Most powerful nation,
valare shakti ullathayirunnu.
Best education, best training in architecture and building construction and everything.
Nalla vidyabhyasa nilavarum എല്ലാ തരത്തിലുള്ളതായ ഉന്നതമായ അവസ്ഥകളും അവിടെ
ഉണ്ടായിരുന്നു.
ഈജിപ്തിലുള്ള പിരമിഡ്സ് ഒക്കെ ഇപ്പോഴും ആൾക്കാർ അത്ഭുതപ്പെടാറുണ്ട്. എത്തരത്തിലാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചതെന്ന്
മോശേ സ്റ്റഡിച്ച
മോശേ അത് പഠിച്ചവനായിരുന്നു.
And one day God told him to make a tabernacle.
ഒരു ദിവസം മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു കൂടാരം ചുമക്കുവാൻ.
Have you seen a picture of the tabernacle?
നിങ്ങൾ കൂടാരത്തിന്റെ ഒരു പടം